അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നാല് ഉല്ലിമലി വൈരിദീന, ദീനിന്റെ ഉപയോഗത്തിന് വേണ്ടിയല്ലാതെ ഇൽമിനെ പഠിക്കുക, പഠിപ്പിക്കുക. ഇതിന് പല അർത്ഥമുണ്ട്, ചിലപ്പോ പറഞ്ഞ അർത്ഥം കൊടുക്കും. അള്ളാഹുവിന്റെ ദീനിന്റെ പുരോഗമനത്തിന് വേണ്ടിയല്ലാതെ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടിയല്ലാതെ പഠിക്കപ്പെട്ട വിജ്ഞാനം വിനിയോഗിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ അവനവന് വേണ്ടി, അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി, അവനവന്റെ പ്രതിരോധത്തിന് വേണ്ടി, അവനവന്റെ കുമ്പവീർപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒക്കെ രീതി ഇസ്ലാമിന് ഗുണകരമല്ലാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ദീനിന് പോറലേൽപ്പിക്കുന്ന രീതിയിൽ ഇൽമിനെ വിനിയോഗിക്കപ്പെടുന്ന കാലം വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദീനിന് വേണ്ടിയല്ലാതെ ഇൽമു പ്രചരിപ്പിക്കപ്പെടുക. അതേപോലെ അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച ആലിമീങ്ങൾ അവഗണിക്കുക, അവരെ പരിഹസിക്കുക, അവരെ പുരോഹിത വർഗമെന്ന് പറഞ്ഞിട്ട് പഠിച്ചു പുറത്താക്കുക. ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇൽമിന് യാതൊരു വിധ വിലയും ഇല്ലാതാവുക. അള്ളാഹു ഏറ്റവും കൂടുതൽ വില നൽകിയത് ഇൽമിനാണ്. ആ ഇൽമിന് വിലയില്ല, ആലിമീങ്ങൾക്ക് വിലയില്ല. അവരെ സമൂഹത്തിലെ മൂന്നാം കിടയായിട്ട് കാണുക. അള്ളാഹു കാത്തിരിച്ചില്ല, കാണാൻ പാടില്ല. അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച യഥാർത്ഥ ആലിമീങ്ങൾ ആ ഇൽമിന്റെ വിലയറിയണം. ആലിമീങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരെ സഹായിക്കണം, അവരെ ആദരിക്കണം. 10-12 വർഷം തറസിലൊക്കെ പഠിച്ചിട്ടൊരു നാട്ടിൽ വന്ന് സേവനം ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം ഒരു സ്നേഹം. ആ നാട്ടിലെ ഇമാമും ആ നാട്ടിലെ ജനങ്ങളും ഒന്നിച്ച് സ്നേഹിച്ച് കമ്പറ്റിയൊക്കെ ഒന്നിച്ചാകുമ്പോൾ ആ നാട്ടിൽ ദീനുണ്ടാവുക. നാല് നാല് വഴിക്ക് നിൽക്കുമ്പോൾ ദീനുണ്ടാവുക ഇല്ല. കമ്മിറ്റിക്ക് ഉസ്താനം പുറത്താക്കണം, ഉസ്താന കമ്മിറ്റിയെ പുറത്താക്കണം, ജനങ്ങൾക്ക് രണ്ടുപേരെ പുറത്താക്കണം. അങ്ങനെയല്ല, എല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക. പക്ഷെ ഇതേപോലെ നമ്മൾ നിന്നെടുത്തുന്ന ഒരടി പോയിട്ടില്ല. എല്ലാരും പറയുന്നതാ ഞങ്ങൾ ഇസ്ലാമിനെ പുരോഗമിപ്പിക്കുക. എങ്ങോട്ട്? ഇരുട്ടുമുറിയിൽ ഒരു കട്ടില് കിടക്കുന്നു. നാല് മക്കളോട് പിതാവ് പറഞ്ഞ് മോനെ ഇതൊന്നെടുത്ത് വെളിയിലിടും, മുറിയിൽ ഇരുട്ടാണ്. നാല് പേരും പോയി പിടിച്ചു. ഒരു മണിക്കൂർ നാല് പേരും നാല് മുറിയെ പിടിച്ചു. ഒരു മണിക്കൂർ പിടിച്ചിട്ട് കട്ടില് കിടന്നെടുക്കുന്ന അനങ്ങിയില്ല. ഒരു മണിക്കൂർ കണ്ട് വാപ്പാ കൊണ്ട് വെച്ച് മക്കളെ കട്ടിലിതുവരെ അനങ്ങിയില്ല, അവിടെ തന്നെ കിടക്കാൻ. ഇതെന്താ എടുക്കാത്തുള്ള നാല് പേരുണ്ടല്ല. അപ്പൊ മൂത്തവൻ ചോദിച്ചു ഇളയവനോടാണ്, നീ എങ്ങോട്ടാ വലിച്ചു? ഞാൻ കിഴക്കോട്ട്. നീ എങ്ങോട്ടാ വലിച്ചേ? ഞാൻ പടിഞ്ഞാറോട്ട്. അടുത്തോട് വിളിച്ചു, നീ എങ്ങോട്ടാ ഇത് വഹിക്കാം? ഞാൻ തെക്കോട്ട് വലിച്ചു. ഇതിലേലേ ഇറക്കണ്ടേ? നാലാണിച്ചു, നീ എങ്ങോട്ട് വലിച്ചു? ഞാൻ പടക്കോട്ട് വലിച്ചു. അതിലേലേ ഇറക്കണ്ടേ? ഇപ്പൊ ഇവര് നാലു പേരും കിടന്ന് വലിക്കണുണ്ട്. എങ്ങോട്ടാ വലിക്കണേ? ഒരാള് തെക്കോട്ട്, ഒരാള് വടക്കോട്ട്, ഒരാള് പടിഞ്ഞാറോട്ട്, ഒരാള് കിഴക്കോട്ട്. എല്ലാരും കിടന്ന് വലിക്കണുണ്ട്. പക്ഷെ ദീനിപ്പെടുന്നു. എല്ലാരും കൂടെ ഒന്ന് യോജിച്ച് തീരുമാനിച്ചിട്ട് നമുക്ക് ഇന്നെടുത്തോട്ട് വലിക്കാൻ തീരുമാനിച്ച് അത്രയും പെട്ടെന്ന് വെളി കിടക്കൂല്ലേ? അള്ളാഹു നമ്മുടെ എല്ലാ സംഘടനകളെയും പരിശ്രമത്തെയും അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അള്ളാഹു അങ്ങനെ യോജിപ്പിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊക്കെ സാമൂഹിക ചുറ്റുപാടുകൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്, സാമൂഹിക രംഗം മോശമാവുക. രണ്ടാമത് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ കുടുംബരംഗത്ത്, നമ്മുടെ കുടുംബത്തിലെ രോഗ അവസാനത്തിന്റെ അടയാളമാണ്. അതെന്തൊക്കെയാ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വഅതാറജുലു ഇംറാഅതഹു വഅമ്മഹു വഅദിനാ സദീഖഹു വബഅദഅബാ ഒരു പുരുഷൻ ഒരു മകൻ ഒരു മാതാവിന്റെ മകൻ അവൻ വിവാഹം കഴിഞ്ഞ് ഭാര്യമായി വീട്ടിലേക്ക് വന്നാൽ അവന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് വാത്ത ഉമ്മഹു അവന്റെ മാതാവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇന്നലെ കടന്ന് കൈപിടിച്ച് കടന്നു വന്ന പെണ്ണിന്റെ വാക്ക് കേട്ട് സ്വന്തം മാതാവിന്റെ ഗർഭാശയത്തിന് ചവിട്ടാൻ കാലുവെക്കുന്ന ഒരു മകൻ ഒരു കുടുംബത്തിലുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവൻ ലോകാവസാനത്തിന്റെ അടയാളമാണ്. കൊഞ്ഞുമോനെ, നീ എന്തിനാ അങ്ങനെയാകുന്നത്? അല്ലാഹു പറഞ്ഞ ലോകാവസാനത്തിന്റെ അടയാളമാകണോ? സ്വന്തം ഭാര്യക്ക് വേണ്ടി ഉമ്മയെ പടിയടച്ച് പിണ്ടം വെക്കുന്നവൻ കൂട്ടുകാരുടെ തോളിൽ കൈയിട്ടിട്ട് സ്വന്തം വാപ്പാൻ അകറ്റി നിർത്തുന്നവന് പിതാവിനെ കാണുമ്പോ ചെരുപ്പിടാത്ത പിതാവിനെ മുറിക്കിത്തുപ്പുന്ന പിതാവിനെ കാണുമ്പോ എന്റെ സ്റ്റാറ്റസ് മെച്ചപ്പെടുന്നെന്ന് പറഞ്ഞ് ആ പിതാവിനെ മാറ്റി നിർത്തിയിട്ട് കൂട്ടുകാരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരുടെ ഭീതിക്ക് വേണ്ടി മാതാപിതാക്കളെ തള്ളിക്കളയുന്ന മക്കളുടെ കാലം വന്ന അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫന്തവിരിസാ. ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ, ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ. ഭാര്യയുടെ ഭീതിക്ക് വേണ്ടി ഉമ്മയെ മാറ്റി നിർത്തുക, കൂട്ടുകാരുടെ ഭീതിക്ക് വേണ്ടി വാപ്പയെ മാറ്റി നിർത്തുക, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂലു നബി മുഹമ്മദ് മുസ്തഫ നടക്കുന്നു നമ്മുടെ വീട്ടില്. ഈ ലോകാവസാനം കേട്ടാൽ ദജ്ജാൽ മാത്രം കേട്ടാൽ പോലെ, നമ്മളൊരു ദജ്ജാലാണോ എന്ന് ആദ്യം നോക്കണം. നമ്മുടെ കുടുംബം അങ്ങനെയാണെങ്കിൽ, ഒരു മഹല്ലിൽ അങ്ങനെ ഒരു കുടുംബമുണ്ട്, മാതാപിതാക്കൾ അകറ്റി നിർത്തുന്ന മക്കളുടെ കുടുംബം, അവർ ലോകാവസാനത്തിന്റെ അടയാളമാണ്. സഹോദരിമാരെ, നിങ്ങളും ചിന്തിക്കണം. എന്റെ ഭർത്താവിനോട് ഞാൻ പറയണോ അയാളുടെ ഉമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്? നീ ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഭർത്താവിനോട് പറയണം, അവർക്ക് വെള്ളം കൊടുക്കരുത്, പെരുന്നാൾ അവർക്ക് പൈസ കൊടുക്കാൻ പാടില്ല, അവർക്ക് സാരി മേടിച്ചു കൊടുക്കാൻ പാടില്ല, അവർക്ക് പുറത്ത് മേടിക്കാൻ പാടില്ല, എന്തും മാത്രം എന്ന് നീ പറയുന്നെങ്കിൽ പെങ്ങളെ നീ ഖിയാമത്തുകാരുടെ അടയാളമാണ്. ഞാൻ പറഞ്ഞല്ല, അല്ലാണ്ട് സൂര് പറഞ്ഞതാണ്. അങ്ങനെ ആകണമെങ്കിൽ നിങ്ങൾ അയക്കും, ചുമ്മാ വാള് പറഞ്ഞാൽ പോരല്ലോ. അങ്ങനെ ആകണമെങ്കിൽ അങ്ങനെ അയക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കുക. ആദരവായ പ്രവാചകൻ പറഞ്ഞു, സ്വന്തം ഉമ്മയോട് ലൈംഗികത കാണിക്കുന്ന ഒരു സമൂഹത്തിന്റെ പിന്നാലെയാണ് ദജ്ജാൽ വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയെയും പെങ്ങളെയും വേദിരിച്ചറിയാത്ത ഒരു സമൂഹത്തിന്റെ പുറകെയാണ് ദജ്ജാൽ വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പേടിച്ചു കേട്ടോ സഹോദരങ്ങളെ, സ്വന്തം മകളെ 10,000 രൂപയ്ക്ക് വിറ്റ പിതാവിന്റെ നാട്, സ്വന്തം മാതാവിനോട് ലൈംഗികത കാണിച്ച മക്കളുടെ നാട്, ഈ നാട്ടിലാണ് പറയുന്നത്. സ്വന്തം മകളെ വിൽപ്പന തിരക്കാക്കുന്ന മാതാപിതാക്കളുടെ നാട്, ഈ സമൂഹം ജീവിച്ചിരിക്കുന്നതിന്റെ തൊട്ടുപുറകെയാണ് ഒറ്റക്കണ്ണം ദജ്ജാൽ വരുന്നതെന്ന് ഇതേവരെ കള്ളം പറയാത്ത മുഖബിറ് സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്ന സമൂഹം. ഞാൻ മുമ്പ് ഇവിടെ അയത്തിലിരിക്കുമ്പോഴൊന്നും ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ട്, ഞാൻ നേരിട്ട് ഒരു ഉമ്മയിൽ നിന്ന് കേട്ട ഒരു കാര്യം ഞാൻ ഇവിടെ ഏതായാലും അത് പറയുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി നമുക്ക് വലിയ വലിയ അടയാളത്തിലേക്ക് പെട്ടെന്ന് പോകണം. അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, നമ്മുടെ വീട് മുഴുവനും ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഒറ്റവാക്കിൽ 21st century 2011 1400 വർഷം മുമ്പ് റസൂലുള്ള പറഞ്ഞ ഈ ഹദീസിന്റെ അർത്ഥം ഒറ്റവാക്കിൽ 2011 പറഞ്ഞാൽ റിയാലിറ്റി ഷോകൾ അധികരിക്കുന്ന കാലം വന്നാൽ, റിയാലിറ്റി ഷോകൾ അധികരിക്കുന്ന കാലം വന്നാൽ, സംഗീത ഉപകരണങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്ന കാലം വന്നാൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. റിയാലിറ്റി ഷോകൾ അധികരിക്കുക. 40 കഴിഞ്ഞവനൊരു ഷോ, 45 തീർന്നവനൊരു ഷോ, 60 കാലെടുത്തവന് മറ്റൊരു ഷോ, 18 കഴിഞ്ഞവന് വേറൊരു ഷോ, 12 കഴിഞ്ഞവർക്ക് വേറൊരു ഷോ, തലമുടി നരച്ചവനൊരു ഷോ, നരക്കാത്തവനൊരു ഷോ, മുട്ടുമറഞ്ഞവനൊരു ഷോ, ഇങ്ങനെ 10,000 ഷോകൾ വന്നാൽ മാപ്പിളപ്പാട്ടിനൊരു ഷോ, മാപ്പിളയല്ലാത്തതിനൊരു ഷോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അമാനത്തായി തൽപ്പിച്ച സ്വന്തം പമ്മക്കളെ അരപ്പാവാട ഉടുത്തിയിട്ട് ജഡ്ജിമാരുടെ മുമ്പിൽ നൃത്തം ചെയ്തിട്ട് അവളുടെ മാംസഭാഗം ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ SMS അയക്കണേ എന്ന് ഉളുപ്പില്ലാതെ പറയുന്ന, ഉളുപ്പില്ലാതെ പറയുന്ന ഒരു സമൂഹത്തിന്റെ കാലം വന്ന ആയിഷ ബീബിയിട്ട, ഖദീജ ബീബിയിട്ട തട്ടം തലയിലിട്ടിട്ട് റിയാലിറ്റി ഷോകളുടെ ചെയ്തിരിക്കുന്ന പെണ്ണിന്റെ കാലം വന്ന പൊന്നുമോളെ എന്തുകാണാ നീ കാണിച്ചു പോയത്? ആയിഷ ബീബിയിട്ട ഹിജാബല്ലേ? ഖദീജയിട്ട ഹിജാബല്ലേ? ഫാത്തിമയിട്ട പറഞ്ഞയല്ലേ? ബഹുമാനപ്പെട്ട മൈമൂന ബീവിയിട്ട് തന്ന ഹിജാബല്ലേ? ആ ഹിജാബിട്ട് മദീനത്തിന്റെ മണ്ണിലൂടെ നടന്നതല്ലേ? അതേ ഹിജാബ് വെച്ചിട്ട് ഐഡിയാ സിംഗറിന്റെ ബാൽക്കണിയിൽ കയറി നിൽക്കുന്ന പെണ്ണിന്റെ കാലം വന്ന ഒരുപ്പില്ലാതെ പെൺമക്കൾക്ക് SMS ചോദിക്കുന്ന രക്ഷകർത്താക്ക്, എന്തിനാ പൊന്ന് രക്ഷകർത്താക്കളെ സ്വന്തം മക്കളെ വിറ്റിട്ട് വേണോ 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റിൽ കിടക്കാൻ? അങ്ങനെ ഒരു സൗകര്യം നമുക്കെന്തിനാ? ചെറ്റക്കുടലിൽ ജീവിച്ചാലും അള്ളാഹുവിന്റെ സ്വർഗം നരകത്തിലോട്ട് കൈപിടിച്ചു പോകുന്ന പൊന്നുമക്കൾ വേണ്ടേ. അല്ലാഹു റസൂല് പറഞ്ഞു, ഭാഷ കടുത്ത് പോയാൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും തോന്നരുത്. ചില ആളുകളൊക്കെ ഇതിപ്പ ഹലാലാണെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അത് പട്ടുമാരാണെങ്കിലും കുഴപ്പമില്ല, മാപ്പിളപ്പാട്ടല്ലേ. ഏത് മാപ്പിളപ്പാട്ടാപങ്ങള്, ഏത് പട്ടുമാരാപങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാദ്യോപകരണങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാ പെണ്ണുങ്ങള് കഥാപ്രസംഗം പറയുന്ന കാലം വന്ന, പെണ്ണുങ്ങള് നാടകത്തിനിറങ്ങുന്ന കാലം വന്ന, കഥാപ്രസംഗം ഇന്ന് സ്ത്രീകളിൽ സുലഭമാ, പരിശുദ്ധ ദീനിനു വന്ന ഗുരുതര രോഗമാ. കഥയും നബിയൂ സുസുലൈഖാ ബന്ധമാ, അത് യുവതിയായാൽ പിന്നെ സീറ്റും അസാധ്യമാ. കഥ ബീവി ആസൂറായുമായാൽ പിന്നെ തികച്ചും ഹലാലെന്നുള്ള മട്ടും തന്നെ. കഴവാവുസ്താട് പറഞ്ഞതുപോലെ, അതുകൊണ്ട് വാദ്യോപകരണങ്ങളുടെ അതിപ്രസരണം വന്ന, അള്ളാന്റെ കുറവോരും ഓരുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോട്, അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, റുബ്ബക്കാരിയിൽ എത്രയോ ആളുകളാണ് ഖുർആൻ ഓതുന്നത്, അവൻ ഓതുമ്പോൾ ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റിയാലിറ്റി ഷോകൾ അധികരിച്ചാൽ അല്ലേ, ആണോ അധികരിച്ചോ കുറഞ്ഞോ? 90 കഴിഞ്ഞ കളവിക്കും റിയാലിറ്റി ഷോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളവാ ഇങ്ങനെയൊക്കെ കണ്ട. ഇനി ഒത്തിരി ഒത്തിരി അടയാളമുണ്ട്. കസറത്തി ദിന, വ്യഭിചാരം വർദ്ധിക്കുക, വ്യഭിചാരം വർദ്ധിക്കുക. പണ്ടൊക്കെ പെൺവാണി പോകുന്ന പത്രത്തിൽ ഓരോ ദിവസം വാർത്തകൾ പരിപാടി, ഇപ്പൊ പത്രക്കാർ ഒഴിവാക്കി. കാരണം 8 പേജും അത് തന്നെ എഴുതേണ്ടി വരും, വേറൊന്നും എഴുതാൻ പറ്റൂല. ഓരോന്നിന് 4 പേര്, 8 പേര്, 10 പേര്. സൂര്യല്ലി പെൺവാണിപത്തിൽ ഒരു ജുമയ്ക്കുള്ള ആളുണ്ട്, 40 പേര്. പെൺവാണിപം അധികരിക്കുക, വക്കസരത്തി ഷുറുബുൽ ഖുമൂർ മദ്യപാനം അധികരിക്കുക, മദ്യപാനം അധികരിക്കുക. പണ്ടൊക്കെ തെങ്ങിൽ കയറിയിട്ട് വൈകുന്നേരം വന്നിട്ട് അന്തിക്കള്ള് കുടിക്കുന്ന ആളുകളെ കാണാനുള്ളൂ. ഇപ്പോഴോ 11-ാമത്തെ വയസ്സിൽ കേരളം മദ്യം കുടിക്കണം തുടങ്ങി. 2010 കണക്ക് പ്രകാരം 11-ാമത്തെ വയസ്സിൽ കേരളം മദ്യം കുടിക്കാൻ തുടങ്ങുന്നു. എറണാകുളത്തിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയ ആൺകുട്ടിയുടെ വാട്ടർ ബോട്ടിൽ നോക്കിയപ്പോൾ വാട്ടർ ബോട്ടിൽ ഇന്ത്യൻ ബെല്ലിന് കുടിക്കാനുള്ള പച്ചവെള്ളമല്ല, വാട്ടർ ബോട്ടിലിന്റെ ഉള്ളിൽ കുടിക്കാനുള്ള ബിയറായിരുന്നു. എവിടെ? കാനഡയിലല്ല, സാൻഫ്രാൻസിസ്കോയിലല്ല, മിസിസിപ്പിയിലല്ല, ന്യൂയോർക്കിലല്ല, ടോക്കിയോയിലല്ല, പാരീസിലല്ല, നമ്മുടെ സാക്ഷര കേരളത്തിന്റെ എറണാകുളം നഗരത്തിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വാട്ടർ ബോട്ടിലിൽ കുടിക്കാനുള്ള വെള്ളമല്ല, ഇന്ത്യൻ ബെല്ലിന് കുടിക്കാനുള്ള ബിയറാണ്. മദ്യപാനം വർദ്ധിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുപോലെ സ്ത്രീകൾ വർദ്ധിക്കുക, പുരുഷന്മാർ കുറയുക. ഇപ്പൊ 2:1:3 എന്നല്ല, സ്ത്രീ പുരുഷ അനുപാതം. ഒരു പുരുഷന് 3 സ്ത്രീ, പിന്നെ 4 കെട്ടാതെ ബാക്കി വരുന്നു. ഇനി ഇതൊക്കെ നിങ്ങൾ കണ്ട, ഇത്ര അടയാളം നിങ്ങൾ കേട്ടല്ലോ. ഇനി ഗൗരവത്തോടെ ഞാൻ ഈ പറയുന്ന ആദ്യത്തെ വാക്ക് നിങ്ങളൊന്ന് കേൾക്കണം. കഴിഞ്ഞ ഇതേ പ്രഭാഷണത്തിൽ ഞാൻ നരകത്തിന്റെ ചൂട് പറഞ്ഞു. ഇന്നലെ പാലക്കാട്ട് ഒരാളുടെ തൊലി പൊളിഞ്ഞു. എന്താ ചൂട് കൂടുക അല്ലേ? നമുക്ക് ഉച്ചക്കറിയാം, ഒരു കാറ്റടിച്ചാല് തീക്കാട്ട് പോലെ, മരുഭൂമിയിലെ തീക്കാട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ഉച്ചയ്ക്ക് ഒരു കാറ്റടിച്ച അടുപ്പിന്ന് തീ വരുന്ന മതിയല്ലേ? ശരി, 14 നൂറ്റാണ്ടുമ്പോ റസൂലുള്ള പറഞ്ഞൊരു വാക്ക് കേട്ടോളി. ഞാൻ ഇന്ന് ഈ ഹദീസ് ഇങ്ങനെ നോക്കുമ്പോഴാണേക്കും ഒന്ന് പടച്ചോനെ ഇത് തന്നെയാണല്ലോ ഈ അടിക്കണത്. ഇപ്പൊ ഞാൻ എത്ര അടയാളം പറഞ്ഞു, പൊതുവെ ജനാവ് ദൂത്തടിക്കപ്പെടുന്നു, ജക്കാത്ത് കൊടുക്കാതിരിക്കുക, അമാനത്തിൽ വിശ്വസത്തിൽ വഞ്ചിക്കുക, മാതാപിതാക്കളെ ചീത്ത പറയുക, ഇൽമിനെ ബഹുമാനിക്കാതിരിക്കുക, വാദ്യോപകരണങ്ങൾ വർദ്ധിക്കുക, പലിശ വർദ്ധിക്കുക, ജിനാബ്യഭിചാരം വർദ്ധിക്കുക, മദ്യപാനം വർദ്ധിക്കുക. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ വർദ്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ അതോ കുറഞ്ഞു?
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇപ്പറഞ്ഞ കാര്യങ്ങളെങ്ങാനും നിങ്ങളുടെ നാട്ടിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ വർദ്ധിച്ചു വർദ്ധിക്കൂ ഇന്ദാരിക ഹരേഹമഹമറാ. ആ സമയത്ത് നിങ്ങൾ തീക്കാറ്റടിക്കുന്നതിനെ പ്രതീക്ഷിച്ചുകൊള്ളുക. സഹോദരങ്ങളെ, ജപ്പാനിലെ ഭൂകമ്പം ഇവിടെ നിന്നുണ്ടായടാ. ഇന്നലെ ഞാൻ പള്ളിവത്തിൽ പറഞ്ഞല്ലോ, ഇവിടെ വെച്ച് ഇൻഷാഅല്ലാ പറയാമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വ്യഭിചാരം അധികരിച്ചാൽ, പലിശ അധികരിച്ചാൽ, ലോകത്തിന്റെ പൊതുഖജനാവ് തൂത്തുവിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദീനിനെ ബഹുമാനിക്കാതിരുന്നാൽ, അല്ലാഹുവിന്റെ ദീനിനെ മുഴുവനും അപമാനിക്കുന്ന അവസ്ഥ വന്നാ നിങ്ങളുടെ നാട്ടില് തീക്കാത്തടിക്കുന്നതിന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. ഇനി എന്ത് പ്രതീക്ഷിക്കാനാണ്? അല്ലാന്റെ അതാബ് കൺമുമ്പിൽ വരികയല്ലേ. ഉച്ചനേരത്തെങ്ങാന് കാറ്റുന്നടിച്ചാൽ ആ കാറ്റിന് തീക്കാറ്റെന്നല്ലാതെ പിന്നെന്താ പറയുക? തീക്കാറ്റെന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്നിറങ്ങി വരുന്നതല്ല. അല്ലാന്റെ റസൂല് പറഞ്ഞു, സാഹചര്യങ്ങളിലൊരു മാറ്റമുണ്ടാകുമ്പോൾ, പ്രകൃതിക്ക് മാറ്റമുണ്ടാകും, അനാശാസ്യങ്ങൾ തിരുകുമ്പോ, അതപ്പതനത്തിന്റെ അതമഭാവ തലങ്ങളിലോട്ട് ഇറങ്ങിപ്പോകുമ്പോ, നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിച്ചുകൊള്ളുക. തീക്കാറ്റടിക്കുകയാണ്, മനുഷ്യന്റെ പുറത്തെ തൊലി ഉരിയുകയാണ്. മാത്രമോ ഭൂകമ്പത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പിറ്റി ചീന്തിയ ജപ്പാൻ, ഹിജാബിനെ നിരോധിച്ചെടുത്താൽ, അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ ഭൂമിയെ പിടിച്ചവാകുന്ന കുലുക്കി കഴിഞ്ഞപ്പോ, സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ദിവസം തന്നെ അള്ളാഹ് പിടിച്ചു കുലുക്കിയപ്പോ, 9.8 റിക്ടർ സ്കെയിലിനെ രേഖപ്പെടുത്തിയപ്പോ, ലോകത്തിലേക്ക് ഒരു സാമ്പത്തിക രാജ്യത്തിന്റെ ശ്രേണിയിലോട്ട് പോകുന്ന ജപ്പാന് കെട്ടിടങ്ങൾ മുഴുവനും തകർന്ന് ധരിപ്പണമായപ്പോ, എല്ലാം തകർന്ന് ധരിപ്പണമായി, ഇനി എതിലേക്ക് വരാൻ പറ്റാത്തതുപോലെ നൂറ്റാണ്ടിന്റെ ദുരന്തങ്ങൾ എന്ന് വരുമ്പോ, കഴിഞ്ഞ സുനാമി നടന്നത് എവിടെയാ? ഇന്തോനേഷ്യയിലല്ലേ? ഇന്തോനേഷ്യയിലല്ലേ? 100% ഇസ്ലാമിക രാജ്യമല്ലേ ഇന്തോനേഷ്യ? പക്ഷേ ഇന്നത്തെ ഇന്തോനേഷ്യയുടെ അവസ്ഥ എന്താ? വ്യഭിചാരം വർദ്ധിച്ചു വർദ്ധിച്ച്, വ്യഭിചാരം വർദ്ധിച്ചു വർദ്ധിച്ച്, വിദേശ സാമ്രാജ്യത്വങ്ങൾ ഇന്തോനേഷ്യ എന്ന ഇസ്ലാമിക രാജ്യത്തെ തകർത്ത് പരിപ്രദമാക്കാൻ സെക്സ് ടൂറിസം കൊണ്ടുവന്ന് അവസാനം വ്യഭിചരിച്ച് പെണ്ണിനോടുള്ള ആസക്തി നഷ്ടപ്പെട്ട് ഇന്തോനേഷ്യയിലെ ചെറുപ്പക്കാർക്കൊന്ന് പെണ്ണിനെ വേണ്ട, അവരെ കടന്നിറങ്ങുന്ന കടപ്പറയിലെ വലതുഭാഗത്ത് സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ ഫോട്ടോ ഇട്ടിട്ട് ലൈംഗികത കടന്ന് 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 അവസാനം പെണ്ണിനെ വേണ്ടാണ് ചെറുപ്പക്കാരായ ആൺകുട്ടികളുടെ ഫോട്ടോ നോക്കിയിട്ട് കിടന്നിറങ്ങുന്ന ഒരു സമൂഹമായി ഇന്തോനേഷ്യയുടെ സമൂഹം മാറിയപ്പോ, അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതെന്താ? ഇദാ ലഹറ ഫീ ഖൗമിൻ സിനാ വരിബാ സല്ലല്ലാഹു അലൈഹി മൗത. ഏതെങ്കിലും ഒരു സമൂഹത്തിന് വ്യഭിചാരവും പലിശയും വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു നാട്ടിൽ 2 ശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ, പലപ്പോഴും ഞാനിത് പറയാറുണ്ട്, 1 ലൈംഗിക ശുദ്ധി, മറ്റൊന്ന് സാമ്പത്തിക ശുദ്ധി. ഒരു സമൂഹത്തിൽ വ്യഭിചാരവും പലിശയും വർദ്ധിച്ചാൽ ആ നാട്ടിലെല്ലാവും മരണത്ത് നിരക്ക് കൂട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മഹല്ലുകാരന് വ്യഭിചാരവും പലിശയും വർദ്ധിച്ചാൽ അവിടുത്തെ ഖബർസ്ഥാനിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു വീട്ടിൽ വ്യഭിചരിക്കുന്ന പെണ്ണും പലിശ മേടിക്കുന്ന പുരുഷനും ഉണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് ദീർഘായുസ്സുണ്ടാവില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകാവസാനം വളരെ അകലമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അടയാളമാണ് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നിലക്കാത്ത ഭൂചലനങ്ങൾ ഉണ്ടാകും, നിലക്കാത്ത ഭൂകമ്പങ്ങൾ ഉണ്ടാകും. വലിയ വലിയ അടയാളങ്ങളിലോട്ട് ഞാൻ കടന്നു വരുന്നു. സാമൂഹിക സ്ഥിതി തകരാറിലായി മാറുന്നു. സാമ്പത്തിക പലിശയില്ലാത്തതൊന്നും ലോകത്തില്ലാതാകുന്നു. പലിശ നേടിക്കാൻ മനുഷ്യൻ നിർബന്ധിതനാകുന്നു. ആ സമയത്ത് നിലക്കാത്ത ഭൂകമ്പം ഉണ്ടാകുമെന്ന് ജപ്പാനിൽ മാത്രമല്ല, ലാത്തൂരിലെ പോലെ, ഇറാനിയിലെ പോലെ, ഇന്തോനേഷ്യയിലെ പോലെ, ഓസ്ട്രേലിയയിലെ പോലെ, ജപ്പാനിലെ പോലെ നിലക്കാത്ത പ്രവാഹം പോലെ ഭൂകമ്പം വരുമെന്ന്. സഹോദരങ്ങളെ, സുനാമിയുടെ ദുരന്തം എന്ന് പറയുന്നത് സുനാമിയുടെ തിരമാല ഇന്തോനേഷ്യയിൽ മാത്രമല്ല, സുനാമിയുടെ തിരമാല ജപ്പാനിൽ മാത്രമല്ല, അതേ തിരമാലയാണ് സോണകപ്പുറം കടപ്പുറത്തും എടുക്കുന്നത്, അതേ തിരമാലയാണ് ഇരവിപുരം കടലിന്റെ ഭിത്തിയിലും എടുക്കുന്നത്. അല്ലാഹു പറയുന്ന തിരമാലകളെ കരയിലേക്ക് വാ, ആ തിരമാലകളെ കരയിലോട്ട് വരുന്നു. അല്ലാഹു പറഞ്ഞു തിരിച്ചു വന്നേരെ ഇനി പോകണ്ട, പടച്ച റബ്ബനാനും ഒരു ദിവസം തിരമാലകളെ തിരിച്ചു വിളിക്കാതിരുന്ന നക്കിത്തുടച്ചു മാറ്റുകയല്ലേ, നക്കിത്തുടച്ചു മാറ്റുകയല്ലേ. ജപ്പാനിൽ സുനാമി ഉണ്ടായാൽ അവിടുത്തെ കെട്ടിടങ്ങൾക്ക് ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നാ പറയുക. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തില് ഒരൊറ്റ കെട്ടിടത്തിന് പോലും പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല. അള്ളാഹുവിന്റെ തീരുമാനം വന്ന ഏത് പ്രതിരോധം ഉണ്ടായിട്ട് കാര്യമെന്താ? ഇതേവരെ കേരളത്തിലെ 5.6 ഡിഗ്രി വരെ ഭൂകമ്പം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് പോയാ പൊന്നുമോനെ പപ്പടം പൊടിച്ചതുപോലെ സർവദന്തകർന്ന് ധരിപ്പണമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് പിന്നീടും പറഞ്ഞു, നിലയ്ക്കാത്ത പ്രകൃതി ദുരന്തങ്ങൾ, നിലയ്ക്കാത്ത ഭൂകമ്പങ്ങൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് കടന്നു പോകുന്നു. ലോകാവസാനം വരുന്നതിന് മുമ്പ് ഒരു 3-ാം ലോകമഹായുദ്ധം പൊട്ടി പുറപ്പെടുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ 1914 മുതൽ നീണ്ടു നിന്ന 2 ലോകമഹായുദ്ധം നടന്നു. ഇനി 3-ാമതൊരു ലോകമഹായുദ്ധം നടക്കും. ആ മഹായുദ്ധത്തിന്റെ മാറ്റലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തില്, ലിബിയയില്, ബഹ്റൈനില് അതിന്റെ അനുരണനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെടുത്ത് നിന്ന് ഒരു പ്രവാഹം പോലെ നടക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകും. ആ 3-ാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമുണ്ടാകുന്നത് ഒരു രാജ്യത്ത് നിന്നാണ്. 14 നൂറ്റാണ്ടും മാമിനയുടെ മുത്തുമോൾ ഉമ്മുൾ കുറ എന്ന് പറയുന്ന സർപ്പം വളഞ്ഞു വളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൻ പാതകൾ നിറഞ്ഞ മക്കയിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 3-ാം ലോകമായുധം പൊട്ടിപ്പുറപ്പെടാൻ ഒന്നാമത്തെ കാരണം ഒരു കൊച്ചു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പേര് ഇസ്മുഹു കൂത്ത്, ആ രാജ്യത്തിന്റെ പേര് കൂത്തെന്നാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 3-ാം ലോകമായുധത്തിന്റെ തുടക്കം വരുന്നത് ഒരു രാജ്യത്തിൽ നിന്നാണ്. ആ രാജ്യത്തിന്റെ പേര് ഇസ്മുഹു കൂത്ത്, ആ രാജ്യത്തിന്റെ പേര് കൂത്തെന്നാണ്. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ? ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് ഈ മധുഫനിൻ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനമായിരിക്കും. 14 നൂറ്റാണ്ട് മുമ്പ് ഒട്ടകമെന്ന വാഹനമല്ലാതെ 2-ാമതൊരു വാഹനം അറിയാത്ത, ഡീസൽ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, പെട്രോൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു യന്ത്രവാഹനത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു രാജ്യം അതിന്റെ സാമ്പത്തികം കുഴിച്ചെടുക്കുന്ന പെട്രോളാണ്. ആ രാജ്യത്തിന്റെ പേര് കൂത്തെന്നാണ്. ആ രാജ്യത്തെ ഒരു രാജ്യം ആക്രമിക്കാൻ തുനിയും. ആ ആക്രമിക്കാൻ തുനിയുന്ന രാജ്യം ഭരിക്കുന്നത് മലിക്കുമിനൽ ജബാബിറ, മലിക്കുമിനൽ ജബാബിറ ഒരു സ്വേച്ഛാധിപതിയായ രാജാവാണ്. ഓ രാജാവിന്റെ പേര് അള്ളാഹുവിന്റെ റസൂല് പൂർണ്ണമായിട്ട് മുഴുമിപ്പിച്ചില്ലെങ്കിലും ആ കാലഘട്ടത്തിന്റെ ഭാഷ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ മലിക്കാ രാജാവ് ഏകാധിപതിയായ രാജാവായിരിക്കും. വയുക്കാരുരഹു സദ്ദാ, അയാളുടെ പേര് സദ്ദാമെന്നായിരിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. മനസ്സിലോട്ട് വരട്ടെ, ഗൾഫ് യുദ്ധം മനസ്സിലോട്ട് വരട്ടെ. ആ രാജാവ് കൂത്തെന്ന രാജ്യം, ആ രാജ്യമായിരിക്കാം പിന്നീട് കുവൈത്തായത്. ഒരു വാവിന്റെ കുറവ് മാത്രമേയുള്ളൂ, അതിന്റെ പേര് കൂത്തെന്നാണ്. അതിനാണ് പിന്നീട് കുവൈത്തായത്. ആ കുവൈത്തിനെ ഇറാഖ് ആക്രമിച്ചു. ഇറാഖ് തന്റെ രാജ്യത്തെ ആക്രമിച്ചപ്പോ കുവൈത്തിന്റെ ഭരണാധികാരി 14 നൂറ്റാണ്ട് വന്നു, മുത്തു നബിയേ മുത്തു നബിയേ മുത്തു നബിയേ അങ്ങേക്കായിരമായിരം സലാം, അങ്ങല്ലാതെ ഇങ്ങനെ പറയുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വയത്തുരുവ് ഔദലിൽ മഗ്രിബ്, അയാൾ ആ രാജ്യം കുവൈത്തിന്റെ ഭരണാധികാരി പടിഞ്ഞാറിനോട് സഹായം ചോദിക്കുമെന്ന്. പടിഞ്ഞാറിനോട് സഹായം ചോദിക്കുമ്പോ ആ പടിഞ്ഞാറൻ ഒറ്റ രാജ്യങ്ങളല്ല, പല രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി തഹിത്തറായാത്തിന് ചെത്താ 12 പതാകകളുടെ കേട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പല പതാകകളുടെ കേട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഒന്നിച്ചു വന്നിട്ട് ഇറാഖിനെ ആക്രമിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. Thank you.
അക്രമിക്കുന്ന ആൾ മലിക്കുമിനൽ ജബാബിറ, ഏകാധിപതിയായ രാജാവ്. ഇനി നിങ്ങൾ കേട്ടോളൂ, ഒന്നുമില്ല. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം സത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പടിഞ്ഞാറിനോട് സഹായം ചോദിച്ചു. പടിഞ്ഞാറ് വന്നത് അമേരിക്ക മാത്രമാണ്, അമേരിക്ക മാത്രമാണ്. തഹത്ത റായാത്തിൻ ശത്ത, പല പതാകകളുടെ കീഴിൽ ഓരോ രാജ്യവും അവരുടെ പതാകയുടെ കീഴിൽ ഇറാഖിലിറങ്ങി. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, ഇറാഖിലെ ജനങ്ങൾക്ക് ഭക്ഷണ ഉപരോധം വരും, അവരേർപ്പെടുത്തും, അതിൽപ്പെട്ടിട്ട് പിഞ്ചു കുട്ടികളും മരിച്ചു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പടിഞ്ഞാറൻ ശക്തികളും ഇടുവനും ഇറാഖിന്റെ പേര് പറഞ്ഞ് സഹോദരങ്ങളെ, എന്താ ഇറാഖ്? സൗദി അറേബ്യ കിടഞ്ഞാൽ, പ്രവാചകൻ മക്ക കിടഞ്ഞാൽ, മദീന കിടഞ്ഞാൽ, തായിഫ് കിടഞ്ഞാൽ, തബൂക്ക് കിടഞ്ഞാൽ, ഖൈബർ കിടഞ്ഞാൽ, ഖന്ദക് കിടഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്ന ജീവിതത്തിന്റെ പരിപാട് കറഞ്ഞ സൗദി അറേബ്യ കിടഞ്ഞാൽ, ഇസ്ലാമിക നാഗരികതയുടെ ചിഹ്നങ്ങളേറെ നിറഞ്ഞു നിന്ന രണ്ടാമത്തെ രാജ്യമല്ലേ ഇറാഖ്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയമുണ്ടായ റൊട്ടിക്കാരന്റെ അടുപ്പടക്കമുള്ള ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കബറടക്കമുള്ള ആയിരക്കണക്കിന് പണ്ഡിത കേസരികളുടെ മൺമറഞ്ഞു പോയ ഇസ്ലാമിക ചരിത്രം തുടിച്ചു നിന്ന ഇറാഖിന്റെ മണ്ണിലേക്ക് ആയിരക്കണക്കിന് ഇറാഖികളെ, ലക്ഷക്കണക്കിന് ഇറാഖികളെ കൂട്ടക്കുറിഞ്ഞു കൊടുത്തിട്ട് അമേരിക്കയും സഖ്യകക്ഷികളും തേർവാഴ്ച നടത്തിയപ്പോ വളരെ വിശാലമായ ചരിത്രമാണ് നിങ്ങൾക്കറിയാം. അവസാനം ഇറാഖിലെ പാവപ്പെട്ട ജനങ്ങളും ഇടുവരും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഇറാഖിലെ സദ്ദാമിന്റെ പേര് പറഞ്ഞിട്ട് സർവ്വതും ധരിപ്പണമാക്കി ഇറാഖിലെ പാവപ്പെട്ട വൃദ്ധന്മാരും കൊച്ചുകുട്ടികളും മുഴുവനും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ യു എൻ ഐക്യരാഷ്ട്രസഭ വർഷത്തിൽ ഒരു പ്രാവശ്യം വിതരണം ചെയ്യുന്ന റൊട്ടിക്കഷണം മേടിക്കാൻ ഇറാഖിന്റെ പരാഭാരം പോലെ പരന്നു കിടക്കുന്ന മണൽത്തരിയിൽ കിടന്നിട്ട് സൂര്യന്റെ ചൂടേറ്റിട്ട് ആയിരക്കണക്കിന് പിഞ്ചുകുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പിടഞ്ഞു മരിക്കുമ്പോ الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا ഐക്യദാർഢ്യ സഭ കൊടുക്കുന്ന റൊട്ടിക്കഷണം മേടിക്കാൻ വേണ്ടി ചുട്ടുപിടിച്ച് കിടക്കുന്ന മണലാറിന്റെ പിന്നെ മുകളിൽ കാലിലിടാൻ തിരുപ്പ് പോലുമില്ലാതെ തകർന്നടിഞ്ഞു നിൽക്കുന്ന ഹൃദയമായി നിൽക്കുന്ന പാവപ്പെട്ട ഇറാഖിലെ വൃദ്ധന്മാര് അവസാന ക്യൂവിൽ നിന്നിട്ട് സൂര്യന്റെ ചൂടേക്കാരെ വാരിക്കരിഞ്ഞ് ചെമ്പുന്നുണ്ട് പോലെ വിവശതയോടെ പിടഞ്ഞു വീടുമ്പോ ഇറാഖിന്റെ മണ്ണിൽ അവസാനത്തെ ശ്വാസം വിടുമ്പോൾ വിളിച്ചിട്ടുണ്ടാവില്ലേ, അല്ലാഹുവേ അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്കൊരു വിമോചകനെ തരുമോ, ഞങ്ങൾക്കൊരു രക്ഷകനെ തരുമോ? അല്ലാഹുവേ തെറ്റിമുറിക്കപ്പെട്ട ശിരസറ്റൊക്കെ ബന്ധങ്ങൾ കണ്ട് ഇറാഖിന്റെ മണ്ണിൽ അമേരിക്കയിലെ നാപ്പാം ബോംബുകൾ വന്ന് പതിച്ചപ്പോ രണ്ട് കാലുകളിൽ രണ്ട് കൈകളും നഷ്ടപ്പെട്ട് സൗദി അറേബ്യയുടെ കിംഗ് ഫഹദ് ഹോസ്പിറ്റലിൽ കിടന്നുപോയ മുഹമ്മദ് ഇസ്മായിൽ എന്ന കൊച്ചുമോന്റെ ദാരുണ ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടാവില്ല. ഗൾഫ് യുദ്ധത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പോലെ രണ്ട് കാലില്ലാത്ത രണ്ട് കൈകളില്ലാത്ത പൊട്ടിത്തെറിച്ചു പോയ പൊണ്ണുപോലെ പോലെ ആയിരക്കണക്കിന് ആളുകൾ പടച്ചവനെ, ഈ സാമ്രാജ്യത്വത്തിനെതിരെ ഞങ്ങൾക്കെന്നാണൊരു പോരാളിയെ തരുമെന്ന് പറഞ്ഞപ്പോ പുത്താണ്ടുകൾക്ക് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിലോട്ട് അധിനിവേശം നടത്തിയ താർത്താരികള് ബഗ്ദാദിന്റെ പട്ടാളക്കാര് ബഗ്ദാദിന്റെ മണ്ണിലൂടെ തേരോട്ടം നടത്തിയപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മിനാരങ്ങൾ മുഴുവനെ തട്ടിത്തകർത്ത് തരിപ്പണമാക്കുമ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മിനാരത്തിൽ കൂടുകെട്ടിപ്പാത്ത പ്രാവുകൾ മുഴുവനെ പൊട്ടിക്കിടന്നപ്പോ എല്ലാ പ്രാണികളുടെ കണ്ണുനീരിന് പകരമായിട്ടവരുടെ ദുആയ്ക്ക് പ്രതിഫലമായി സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന നൂറ്റാണ്ടിന്റെ പടനായകനെ കൊടുത്ത ഇമാമുദ്ദീൻ സെഞ്ചി എന്ന നൂറുദ്ദീൻ സെഞ്ചി എന്ന പടനായകന്മാരെ കൊടുത്ത അതേ റബ്ബു തമ്പുരാൻ സാമ്രാജ്യത്തിനെതിരെ ഒന്ന് ചെറുപ്പ് നിൽക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവൻ പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നത് മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ അവരാരെന്നറിയോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ധാരാളം യോമങ്ങളുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാവുഹും കുനാ വ അൻസാബുഹും ഖുറാ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കറുത്ത തലപ്പാവ് ധരിച്ച നല്ല ദാരിദ്ര്യമുള്ള ഗോത്രങ്ങളിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അഫ്ഗാനിന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
അഫ്ഗാനിന് ഉദയമുണ്ടായി. ആരാണവർ? അള്ളാഹു റസൂൽ പറഞ്ഞു അവരുടെ തലപ്പാവ് കറുത്ത തലപ്പാവാണ്. അവര് നല്ല രോമമുള്ളവരാണ്. ഗൾഫിൽ പോയവർക്കറിയാം അഫ്ഗാനികളെ കണ്ട ഒരു പൈജാമയിട്ട് ജുബ്ബയിട്ടിട്ട് അഫ്ഗാനികൾ ഇത്രയുണ്ട് ദാടി. അഫ്ഗാനികൾ ദാടി കണ്ട പെട്ടെന്നറിയാം. കണ്ടുപോയ റസൂലുള്ള പറഞ്ഞു ആ മലനിരക്കിൽ നിന്ന് വരുന്ന ആളുകൾ അവരെ കണ്ട കാണുന്നവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു പോകും. റസൂലുള്ള പറഞ്ഞതാ അവരെ കണ്ടാല്